കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠന വിഷയമാക്കിയത്, പുറപ്പാട് സംഭവം. എപ്രകാരം ഈജിപ്തിൽ അടിമകളായിത്തീർന്ന ഒരുപറ്റം ആളുകളെ മോശയെന്ന നേതാവിലൂടെ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ പിളർന്ന് കടലിനടുവിലൂടെ നടത്തി സീനായ് മലയുടെ അടിവാരത്ത് വെച്ച് അവരുമായി ഒരു ഉടമ്പടി ചെയ്തുവെന്നും അങ്ങനെ തനിക്ക് സ്വന്തമായൊരു ജനത്തെ ദൈവം വാർത്തെടുത്തുവെന്നും നമ്മൾ പുറപ്പാട് സംഭവത്തിൽ കണ്ടു. പുറപ്പാട് സംഭവം അവസാനിക്കുന്നത്, അഥവാ പുറപ്പാട് ചരിത്രത്തിന്റെ കഥ, പഞ്ചഗ്രന്ഥം അവസാനിക്കുന്നത് നേബോ മലയുടെ താഴ്വരയിലാണ്. മൊവാബ് സമതലത്തിൽ പാളയമടിച്ച് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനായിട്ട് കാത്തുകിടക്കുന്ന ഒരു സമൂഹം. ആ സമൂഹം ദൈവത്തിന്റെ ജനമായി മാറി. അവർ ഉടമ്പടിയുടെ ജനമാണ്. അവർക്ക് ഉടമ്പടിയുടെ നിബന്ധനകളുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകളെ അനുസ്മരിക്കാൻ അവർക്ക് തിരുനാളുകളുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകളെ ഓർമ്മിക്കാനായി അവർക്ക് ഉടമ്പടിയുടെ പേടകമുണ്ട്. ആ പേടകത്തിന്റെ ഉള്ളിൽ കാതലായി നിൽക്കുന്ന ദൈവത്തിന്റെ 10 കൽപ്പനകളുമുണ്ട്. ഇങ്ങനെ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ഉടമ്പടിയുടെ പേടകം, ആ പേടകം വഹിച്ചുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം. ആ ജനം ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു. അവരൊരു ജനമായി മാറി. അവർ വിശുദ്ധ ജനമാണ്, ദൈവത്തിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അവരെ നയിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണങ്ങളാണ്. ഇനി അടുത്ത പടി അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ കാണുക. ഇന്ന് രക്ഷാചരിത്രത്തിന്റെ 4 ഘട്ടമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്, വാഗ്ദത്ത ഭൂമി കീഴടക്കുന്നതും അവിടെ വാസമുറപ്പിക്കുന്നതും. ദ കോൺക്വസ്റ്റ് ആൻഡ് സെറ്റിൽമെന്റ് ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്. ഇത് BC 13 നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടുവച്ചു പുറപ്പാട് സംഭവം ഏതാണ്ട് BC 1250 അവസാനിച്ചുവെന്ന്. 1250 ഇസ്രായേലിന്റെ മോശയുടെ മരണമായി കണക്കാക്കാമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ വരുന്ന വർഷങ്ങളാണ് വാഗ്ദത്ത ഭൂമി കൈയെടുക്കുന്ന അവസരം. അപ്പോൾ 1250 മുതൽ ഇങ്ങോട്ട് ഇസ്രായേലിൽ ഒരു രാജാവുണ്ടാവുന്ന കാലം വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. അപ്പോൾ ഏകദേശം 1250 ഇടയിലുള്ള കാലഘട്ടമാണ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാവൂൾ 1330 ഭരണമേറ്റത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അപ്പോൾ ഏകദേശം 200 വർഷത്തെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്, കാനാൻ ദേശം കൈയടക്കി വാസമുറപ്പിക്കുന്ന സംഭവം. ഈ സംഭവത്തിൻ്റെ ചരിത്രം ബൈബിളിൽ ജോഷുവ എന്ന പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ജോഷുവ എന്ന പുസ്തകത്തിന് ചരിത്രത്തിന് ഒരു സവിശേഷതയുണ്ട്. ജോഷുവ മുതൽ ഇങ്ങോട്ടുള്ള 8 പുസ്തകങ്ങൾ നിയമാവർത്തന ചരിത്ര ഗ്രന്ഥങ്ങളെന്നാണ് ബൈബിൾ പഠിതാക്കൾ പൊതുവെ കരുതുക. ഡിറ്ററോണോമിക് ഹിസ്റ്ററി, നിയമാവർത്തന ചരിത്രം എന്നറിയപ്പെടുന്നത് ജോഷുവ ന്യായാധിപന്മാർ, 1-2 സാമുവൽ, 1-2 രാജാക്കന്മാർ എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. ഇപ്പോൾ 6 പുസ്തകങ്ങളാണ് ഈ നിയമാവർത്തന പുസ്തകങ്ങൾ ചരിത്രമായി കാണുന്നത്. അതേസമയം ദിനവൃത്താന്ത ചരിത്രം പിന്നീട് വരുന്നതാണ്. അതിന് വേറൊരു പ്രത്യേക സ്വഭാവവുമാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇതിനെ നിയമാവർത്തന ചരിത്രമെന്ന് വിശേഷിപ്പിക്കുക? കാരണം ഇതിന് ഒരു പ്രത്യേക സ്വഭാവമുള്ളതുകൊണ്ടാണ്. നിയമാവർത്തന പുസ്തകത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, മോശയുടെ അന്തിമ പ്രഭാഷണങ്ങളായിട്ടാണ് അവ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്. പക്ഷേ യഥാർത്ഥത്തിലും മോശ തൻ്റെ മരണത്തിന് മുമ്പ് നടത്തിയ 4 പ്രഭാഷണങ്ങളാകണം എന്നില്ല. മോശ 1250 മരിച്ചെങ്കിൽ ഈ നിയമാവർത്തന പുസ്തകം എഴുതപ്പെടുന്നത് 1250 നമുക്കറിയാം. പുസ്തകത്തിൻ്റെ രചനകളെക്കുറിച്ചൊക്കെ നമ്മൾ ഇനിയും പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിയമാവർത്തന പുസ്തകം ഏതാണ്ട് BC 7 രചിക്കപ്പെട്ടു എന്നാണ് പൊതുവെ കരുതുക. ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് വന്ന് വാസമുറപ്പിക്കുകയും അവിടെ അവരുടെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഒരു രാജ്യമായി, അതിനുശേഷം 2 രാജ്യങ്ങളായി. അതിലൊരു രാജ്യം 10 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കൻ രാജ്യം പരിപൂർണമായിട്ട് നഷ്ടപ്പെടുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ നമ്മൾ അടുത്ത തവണ പഠന വിഷയമാക്കാൻ പോകുന്നതാണ്. പക്ഷേ ഈ ഒരു ചുറ്റുപാടിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധി നേരിടുകയും ഇസ്രായേലിൽ 10 ഗോത്രങ്ങൾ പൂർണ്ണമായും തിരോധാനം ചെയ്യുകയും യൂദാ ഗോത്രം തന്നെ സമൂലനാശത്തെ നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സമഗ്രമായൊരു മനഃപരിവർത്തനത്തിന് ക്ഷണിക്കുന്ന ഒരു പറ്റം പ്രവാചകന്മാരോ പ്രവാചക ശിഷ്യന്മാരോ ആയ വ്യക്തികൾ സമൂഹത്തിൽ കടന്നു വരികയുണ്ടായി. ഇസ്രായേലിന് മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകന്മാരെയൊക്കെ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ നിയമാവർത്തന ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് അല്പമൊന്ന് മുൻകൂട്ടി പറയേണ്ടി വരികയാണ്. അപ്പോഴേ സമൂല നാശത്തെ നേരിടുന്ന ഇസ്രായേലിനെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും ഒരു ജനമെന്ന നിലയിൽ കാനാൻ ദേശത്ത് വാഗ്ദത്ത ഭൂമിയിൽ നിലനിൽക്കാനായിട്ട് മാനസാന്തരം മാത്രമാണ് സാധ്യതയുള്ളതെന്ന് പഠിപ്പിക്കാനും ദൈവം തിരഞ്ഞെടുത്തയച്ച വ്യക്തികളെയാണ് നിയമാവർത്തന ഗ്രന്ഥകാരന്മാർ അഥവാ നിയമാവർത്തന ചരിത്രകാരന്മാരെന്നോ ദൈവശാസ്ത്രജ്ഞന്മാരെന്നോ ഒക്കെ വിശേഷിപ്പിക്കുക. അപ്പോഴ് ഈ നിയമാവർത്തന പുസ്തകത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഊന്നൽ നൽകുന്നു. ആ സ്നേഹത്തിന് കൊടുക്കേണ്ട മറുപടി ബാഹ്യമായ അക്ഷരാർത്ഥത്തിലുള്ള അനുസരണമല്ല, ഹൃദയത്തിലുള്ള പരിവർത്തനമാണ്, ഹൃദയപൂർണമായ അനുസരണമാണ്. ഇസ്രായേൽ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, ആ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇങ്ങനെ ദൈവസ്നേഹത്തിന് ഊന്നൽ കൊടുക്കുന്ന പ്രമാണമാണ് നിയമാവർത്തനത്തിൻ്റേത്. ഈ നിയമാവർത്തനത്തിൻ്റെ കാതൽ ദൈവസ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിന് ഇസ്രായേൽ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മുഴുവനും പ്രവാസത്തിന് തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ നാശത്തിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ അവരുടെ ചരിത്രത്തെ മുഴുവനും അപഗ്രഥിച്ചു പഠിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അതാണ് നിയമാവർത്തന ഗ്രന്ഥകാരന്മാർ ചെയ്യുന്നത്. അപ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ പ്രമാണത്തെ മുന്നിൽവെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മുഴുവനും ഒരിക്കൽ കൂടി വിശകലനം ചെയ്യുന്നതാണ് ഈ ചരിത്രകാരന്മാർ. അതുകൊണ്ടാണ് ഇതിന് നിയമാവർത്തന ചരിത്രം എന്ന് പറയുക. അതോടൊപ്പം ഇതിനെ ആദിമ പ്രവാചകന്മാരെന്ന് പറയാറുണ്ട്, ഫോർമർ പ്രോഫറ്റ്സ്. ജോഷുവ ന്യായാധിപന്മാർ, സാമുവൽ രാജാക്കന്മാർ എന്നിങ്ങനെ ഹീബ്രുവിൽ 4 പുസ്തകം, ഗ്രീക്കിൽ 6 പുസ്തകം, മലയാളത്തിൽ 6 പുസ്തകങ്ങളാണ്. ഈ 6 പുസ്തകങ്ങളെ ആദ്യകാല പ്രവാചകന്മാരെന്നും വിശേഷിപ്പിക്കാറുണ്ട്. 2-3 കാരണങ്ങളുണ്ട് ഇതിനെ പ്രവാചക ഗ്രന്ഥങ്ങളെന്ന് വിശേഷിപ്പിക്കാൻ. നമ്മളിന്ന് പൊതുവെ പറയുന്ന 18 പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് പറയും. അത് ഈ പുസ്തകങ്ങൾ അതിൽപ്പെടുകയില്ല. ഇതിനെ ചരിത്ര പുസ്തകങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് യഹൂദർ ഇതിനെ പ്രവാചക ഗ്രന്ഥങ്ങളെന്ന് വിശേഷിപ്പിക്കുക? ഒന്ന്, അനേകം പ്രവാചകന്മാർ ഇതിൽ പരാമർശ വിഷയമാകുന്നുണ്ട്. 2, പ്രവാചകന്മാരായ സാമുവേൽ, നാഥാൻ, ഏലിയ എന്നൊക്കെ ഉള്ളവരാണ് പ്രവാചകന്മാരാണ് ഇതെഴുതിയത് എന്നൊരു ധാരണ ഇതിൽ പിന്നിലുണ്ട്. അതിലെല്ലാം ഉപരി ചരിത്രം തന്നെ പ്രവചനമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണല്ലോ പ്രവാചകന്മാർ നൽകുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് അവർ സംസാരിക്കുന്നത്, അവർ പ്രഘോഷിക്കുന്നത്. പ്രവചനം ദൈവവചനത്തിൻ്റെ പ്രഘോഷണമാണെങ്കിൽ ആ പ്രഘോഷണം നടക്കുന്നത് വാക്കിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയുമാകാം. ദൈവം വെളിപ്പെടുത്തുന്നത് സ്വയം വെളിപ്പെടുത്തുന്നത് വാക്കിലൂടെ മാത്രമല്ല സംഭവങ്ങളിലൂടെയുമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്ര സംഭവങ്ങൾ മുഴുവനും ദൈവിക വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി കണക്കാക്കുന്നതുകൊണ്ട് ചരിത്ര പുസ്തകങ്ങളെയും പ്രവാചക ഗ്രന്ഥങ്ങളായി കാണാം. ചരിത്രം തന്നെ പ്രവചനമായി മാറുന്നു. ഇങ്ങനെ ഈ പുസ്തകങ്ങളെ നിയമാവർത്തന ഗ്രന്ഥങ്ങളെന്നും അതുപോലെ തന്നെ ആദിമ ചരിത്രങ്ങളെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇനി ഈ നിയമാവർത്തന ഗ്രന്ഥകാരന്മാർ അല്ലെങ്കിൽ നിയമാവർത്തന ദൈവശാസ്ത്രകാരന്മാർ ചരിത്രത്തെ അപഗ്രഥിക്കുന്ന ഒരു വിധമുണ്ട്. അതിന് പ്രത്യേകമായൊരു സ്കീം, ഒരു പ്രത്യേക ഒരു ചട്ടക്കൂട് ആണെന്നുണ്ട്. ഒരു 5-6 ഘടകങ്ങളായി നമുക്ക് ഈ ചരിത്രത്തെ അവതരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ചരിത്രം കാണുന്നത്. ഇസ്രായേൽ ചരിത്രത്തെ അപഗ്രഥിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ചട്ടക്കൂട് ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ സ്വതന്ത്രമായ ദാനമാണ് ഇസ്രായേലിൻ്റെ അസ്തിത്വം. സൃഷ്ടി എന്നതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വിളിയും ഇസ്രായേലിൻ്റെ രൂപീകരണവും ഉടമ്പടിയുമെല്ലാം ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. അതാണ് ആരംഭം. ചരിത്രത്തെ കാണുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ദാനം എന്ന നിലയിലാണ് കാണുക. തുടക്കം ദൈവത്തിൻ്റെ സൗജന്യമായ ദാനം. ഇങ്ങനെ സൗജന്യമായി കിട്ടിയ ദാനത്തിന് ജനം കൊടുത്ത മറുപടി എന്താണ്? ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഘടകം ജനത്തിൻ്റെ മറുപടിയാണ്. ആ മറുപടിയാകട്ടെ അനുസരണക്കേടാണ്, അവിശ്വസ്തതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൗജന്യമായ ദാനത്തിന് ജനം കൊടുക്കുന്ന മറുപടി അവിശ്വസ്തത, വിശ്വാസമില്ലായ്മ, അനുസരണക്കേട്. അതാണ് ബി, ജനത്തിൻ്റെ അവിശ്വസ്തത. അവിശ്വസ്തമായ ജനത്തോട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അവരെ ശിക്ഷിക്കുന്നു. ദൈവം ശിക്ഷണം നൽകുന്ന ശിക്ഷയിലൂടെയാണ്. ജനത്തിൻ്റെ അവിശ്വസ്തതയ്ക്കും ജനത്തിൻ്റെ അനുസരണമില്ലായ്മയ്ക്കും പകരമായി ദൈവം നൽകുന്ന ശിക്ഷ, അതാണ് ഈ ചരിത്രത്തിൻ്റെ ഘടനയിലെ മൂന്നാമത്തെ ഘടകം, ദൈവത്തിൻ്റെ ശിക്ഷ. ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? തല്ല് കിട്ടുമ്പോൾ നിലവിളിക്കും, ശിക്ഷ കിട്ടുമ്പോൾ മാനസാന്തരപ്പെടും. അവർ പശ്ചാത്തപിക്കും, മാനസാന്തരപ്പെടും, ദൈവത്തിൻ്റെ അടുക്കൽ മാപ്പ് അപേക്ഷിക്കും. അതാണ് നാലാമത്തെ ഘടകം. നാലാമത്തെ ഘടകം ജനത്തിൻ്റെ മാനസാന്തരം, മാപ്പിരക്കൽ. ജനം മാനസാന്തരപ്പെട്ട് മാപ്പിരക്കുമ്പോൾ ദൈവം എന്താണ് ചെയ്യുക? അഞ്ചാമത്തെ ഘടകം വീണ്ടും, ദൈവം ക്ഷമിക്കുന്നു, സൗജന്യമായി ദാനം നൽകുന്നു. ഈ 5 ഘടകങ്ങൾ പൂർണ്ണമായി കഴിയുമ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ മാപ്പ് കിട്ടിയവർ ദൈവത്തോട് വീണ്ടും അവിശ്വസ്ത പാലിക്കുന്നു, അവിശ്വസ്ത പാലിക്കുമ്പോൾ ശിക്ഷ. ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ ദാനവും ജനത്തിൻ്റെ അവിശ്വസ്തതയും ശിക്ഷയും മാപ്പും ഉള്ള ആ ഒരു പരമ്പരയായിട്ടാണ് ചരിത്രത്തെ കാണുക. ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഈ ഒരു ഘടന വെച്ച് അപഗ്രഥിക്കുമ്പോൾ ജോഷുവ മുതൽ പ്രവാസം വരെയുള്ള ചരിത്രം മുഴുവനും പ്രകാരം കാണാൻ സാധിക്കും. ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് 6 പുസ്തകങ്ങളും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയമാവർത്തന ചരിത്രം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത് ഇസ്രായേലിൻ്റെ ചരിത്രം മാത്രമല്ല, നമുക്ക് എല്ലാവരുടെയും ചരിത്രമാണ്. ഏത് മനുഷ്യ വ്യക്തിയുടെയും ചരിത്രമാണ്. തുടക്കം ദൈവത്തിൻ്റെ ദാനം കൊണ്ടാണ്. ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് നമ്മുടെ എല്ലാവരുടെയും അസ്തിത്വവും നിലനിൽപ്പും ആരംഭവും. പക്ഷേ എപ്പോഴും വിശ്വസ്തതയല്ല നമ്മൾ കൊടുക്കുന്ന മറുപടി. അനുസരണക്കേടുണ്ടാവും, പാപമുണ്ടാകും. ആ പാപത്തിന് ശിക്ഷ ലഭിക്കുമ്പോഴാണ് നമ്മൾ മാപ്പിരക്കാനായിട്ട് പോവുക. ഇങ്ങനെ ദൈവം ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന ഈ 5 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രമാണ് നിയമാവർത്തന ചരിത്രം. ഇനി ഈ ചരിത്രത്തിലേക്ക് നമുക്ക് പ്രത്യേകം അതിൻ്റെ ആമുഖമായിട്ടാണ് ജോഷുവയുടെ പുസ്തകം എടുത്തു കാണിക്കുന്നത്. ആദ്യത്തേത് നിയമാവർത്തന പുസ്തകമാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അവതരിപ്പിക്കുന്ന ആമുഖം. പക്ഷേ ഈ ചരിത്രത്തിന് തുടക്കം നമ്മൾ കാണുന്നത് ജോഷുവയുടെ പുസ്തകത്തിലാണ് ചരിത്രം ആരംഭിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം കാനാൻ ദേശത്തെ വാസമുറപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. എങ്ങനെയാണ് ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചത്, എങ്ങനെയാണ് ദേശം കീഴടക്കിയതെന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ വിശദമായിട്ട് പറയും. ജോഷുവയുടെ പുസ്തകം 1-11 വരെയുള്ള അധ്യായങ്ങളിൽ, 1-12 വരെയുള്ള അധ്യായങ്ങളിൽ ദേശം കീഴടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവർ യുദ്ധം ചെയ്ത് കീഴടക്കുന്നു. ദൈവം അവരെ നയിക്കുന്നു, അത്ഭുതകരമായി നയിക്കുന്നു. ശക്തനായ ഒരു യോദ്ധാവായ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ആ യോദ്ധാവായ ദൈവം തൻ്റെ സൈനികരായ മാലാഖമാരെ യുദ്ധം നയിക്കാനായിട്ട് ജോഷുവയ്ക്ക് മുൻപേ അയക്കുന്നു. അങ്ങനെ ജോഷുവയ്ക്ക് മുമ്പേ ദൈവം സൈന്യത്തെ അയച്ച് രാജ്യം കീഴടക്കാൻ അവരെ സഹായിക്കുന്നു. അപ്പോഴാദ്യത്തെ 12 അധ്യായങ്ങൾ ഇങ്ങനെ ദേശം കീഴടക്കുന്നതിനെ കുറിച്ച് പറയും. പിന്നെയുള്ള 12 അധ്യായങ്ങൾ 13-24 വരെ ഈ ദേശം വിഭജിക്കുന്നതിനെ കുറിച്ചാണ് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുക. പക്ഷേ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ദേശം മുഴുവനും ഇസ്രായേൽക്കാർ കീഴടക്കിയതായിട്ടല്ല. കാനാൻ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും മലമുകളിൽ ഒറ്റയ്ക്ക് പാർക്കുന്ന ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ടാണ് ഇസ്രായേൽ ജനത്തെ ന്യായാധിപന്മാരുടെ പുസ്തകം വിശേഷിപ്പിക്കുക. ഇപ്പോഴ് ജോഷുവയുടെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും തമ്മിൽ ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട്. അത്ഭുതകരമായ വിധത്തിൽ കാനാൻ ദേശം മുഴുവൻ ഇസ്രായേലിൻ്റെ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ കീഴടക്കിയെങ്കിൽ എന്തേ പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നു. അപ്പോഴ് നമ്മൾ മനസ്സിലാക്കണം, ഇത് യഥാർത്ഥ ചരിത്രം അതേപടി യഥാതഥം അവതരിപ്പിക്കുകയല്ല. ചരിത്ര സംഭവങ്ങൾ നടക്കുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. അത് എഴുതപ്പെടുന്നത് 7-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലുമാണ്. അപ്പോൾ 5-6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഒരു ആദർശവൽക്കരിച്ച് നിയമാവർത്തന ഗ്രന്ഥകാരന്മാരുടെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ചരിത്രം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും, എങ്ങനെയാണ് കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽക്കാർ കടന്നു വന്നത്? ഇസ്രായേൽക്കാർ എപ്രകാരമാണ് വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കിയത്? ജോഷുവയുടെയും ന്യായാധിപന്മാരുടെയും പുസ്തകങ്ങൾ പരിഗണിച്ചുകൊണ്ടും മറ്റ് ചരിത്ര വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ടും മൂന്ന് തരത്തിലുള്ള കടന്നുവരവാണ് ബൈബിൾ പണ്ഡിതന്മാർ അവതരിപ്പിക്കുക. ഒന്ന്, യുദ്ധം ചെയ്ത് കീഴടക്കി. തെളിവുകളുണ്ട്. 13-ാം 12-ാം നൂറ്റാണ്ടുകളിൽ അതിശക്തമായ പോരാട്ടങ്ങൾ നടക്കുകയും പല പട്ടണങ്ങളും സമൂലം നശിപ്പിക്കപ്പെടുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തതിൻ്റെയൊക്കെ തെളിവുകൾ പുരാവസ്തു ഗവേഷകന്മാരിൽ നിന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്, ഹാസോർ പോലുള്ള പട്ടണങ്ങളിൽ നിന്ന്. അപ്പോൾ ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ശക്തമായ സംഘട്ടനങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറേ പട്ടണങ്ങളെങ്കിലും അതിശക്തമായ പോരാട്ടത്തിലൂടെ അവർ കീഴടക്കിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽക്കാർ ഈ പട്ടണങ്ങൾ മുഴുവനും കീഴടക്കിയില്ല. അത് ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ കാണും. ഇവിടെ ഒന്ന്, യുദ്ധം ചെയ്തുള്ള കീഴടക്കലാണ്. രണ്ടാമത്തേത്, കാനാൻ ദേശത്തുള്ളവരുമായി ഒരു ഉടമ്പടിയിലൂടെ അവരുമായി ഐക്യത്തിലേക്ക് വന്നതാണ്. എ സോഷ്യൽ റെവല്യൂഷൻ ഇൻ കാനാൻ. കാനാൻ ദേശത്ത് തന്നെ ഒരു സാമൂഹ്യ വിപ്ലവം നിലനിൽക്കുന്ന കാലം. 13-ാം നൂറ്റാണ്ടിൽ ജന്മി സമ്പ്രദായത്തിനെതിരെ കാനാൻ ദേശത്ത് വലിയ കലാപങ്ങളുണ്ടായെന്നും തദ്ദേശവാസികളായ ഭരണാധികാരികൾക്കെതിരെ ഭരണീയർ യുദ്ധത്തിന് മുതിർന്നുവെന്നും ആ കലാപത്തിൽ ഇസ്രായേൽക്കാർ കൂടി പങ്കുചേർന്ന് കലാപകാരികളായ കർഷകരെ സഹായിച്ചുകൊണ്ട് ദേശം കീഴടക്കാനായിട്ട് കാരണമായി എന്നും പറയുന്നവരുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ കാണും. ഗിബയോൻകാരുടെ ഉദാഹരണം, ഇസ്രായേൽക്കാർ വിമോചിക്കപ്പെട്ട അടിമകളാണെന്നും അവരുടെ ദൈവം വിമോചകനായ ദൈവമാണെന്നും ബോധ്യമായ ചെറുത്തു നിൽക്കാനും കഴിയാത്തതോത്ത ശക്തനുമാണ് ഇസ്രായേൽക്കാരുടെ ദൈവം എന്ന് മനസ്സിലാക്കിയ ഗിബയോൻകാർ ഇസ്രായേലുമായി ഉടമ്പടിക്ക് യാചിക്കുകയും അങ്ങനെ ഉടമ്പടിയിൽ പങ്കുചേരുകയും ചെയ്തതിൻ്റെ കഥ ജോഷുവയുടെ പുസ്തകത്തിൽ കാണും. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കണമെന്നില്ല. നമുക്കറിയാം റാഹാബിൻ്റെ കഥ. ജോഷുവ അയച്ച ചാരന്മാർ ജെറിക്കോയിൽ വരുമ്പോൾ അവർ ചെന്ന് താമസിച്ചത് ഒരു റാഹാബ് എന്ന വേശിയുടെ സ്ഥലത്തായിരുന്നു. ആ റാഹാബും കുടുംബവും ഇസ്രായേൽക്കാരോട് ചേരുകയും അവർ ഇസ്രായേലിൻ്റെ ഭാഗമായി തീരുകയും ചെയ്ത് നമ്മൾ കാണും. അപ്പോഴിങ്ങനെ പല കാരണത്താലും ഇസ്രായേൽക്കാരും പല വിധത്തിൽ ഇസ്രായേൽക്കാരുമായി സന്ധി ചെയ്യുകയും ഇസ്രായേൽക്കാരോട് യോജിച്ചു പോവുകയും ചെയ്തവരുമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വിധം ഇപ്രകാരമുള്ള ഉടമ്പടിയും സന്ധികളുമൊക്കെ ആയിരിക്കും. മൂന്നാമതൊരു ഒന്ന്, സാവകാശം ഉള്ള കടന്നുകയറ്റമാണ്. നമുക്കറിയാം ഇസ്രായേൽക്കാരുടെ ഒരു വലിയ സംഘം മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തു വന്നു. മൊവാബ് സമുദ്രത്ത് പാളയമടിച്ചു. അവരുടെ മോശയുടെ മരണത്തിന് ശേഷം അവരുടെ നേതാവായ ജോഷുവ ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതുമാത്രമല്ല കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽക്കാർ വന്നതെന്ന് ഊഹിക്കാൻ പല കാരണങ്ങളുണ്ട്. യാക്കോബിന്റെ മക്കൾ എന്ന് പറയുന്നവർ ഹബീറു അഥവാ ഹീബ്രൂസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു. ഞാൻ അവർക്ക് സൂചിപ്പിക്കുകയുണ്ടായി. പല പട്ടണങ്ങളിലും അവരെക്കുറിച്ച് പരാമർശമുണ്ട്. പല പട്ടണങ്ങളിലും അവർ താമസിച്ചിരുന്നു. യാക്കോബിന്റെ മക്കൾ ഉദാഹരണത്തിന് ഷെക്കമിൽ വെച്ച് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് നമുക്കറിയാം. അവർ നാട് കൈയെടുക്കുകയും അവസാനം യാക്കോബ് അവിടെ നിന്ന് അവരെ പോകേണ്ടി വരികയും ചെയ്തതായിട്ട് കാണും. ഇപ്പോൾ യാക്കോബിന്റെ മക്കൾ എല്ലാവരും അഥവാ യാക്കോബ് മക്കൾ എന്നറിയപ്പെടുന്ന എല്ലാവരും ഈജിപ്തിലേക്ക് പോയിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുള്ളവരുണ്ട്. അതന്നെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാവരും കൂടി ഒറ്റ ഗ്രൂപ്പായിട്ടല്ല പലതവണ കടന്നു വന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാദേശ് ബർനേയയിൽ വിശ്വാസ ത്യാഗത്തിന് ശേഷം കുറച്ചുപേർ യുദ്ധം ചെയ്യാൻ പോവുകയും ഒരുപക്ഷെ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളും യുദ്ധം ചെയ്ത് നേരത്തെ തന്നെ കാനാൻ ദേശത്ത് കടന്നു വരികയും ചെയ്തിട്ടുണ്ടാവാം. എ ഗ്രാജുവൽ ഇൻഫിൽട്രേഷൻ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. സാവകാശമുള്ള നുഴഞ്ഞുകയറ്റം. ഇങ്ങനെ പല രീതിയിൽ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് പ്രവേശിച്ചിട്ടുണ്ടാവാം. അതിനെല്ലാം കൂടി ആദർശവൽക്കരിച്ചുകൊണ്ട് ഒരു പുസ്തകത്തിൽ എഴുതുമ്പോൾ ദൈവമാണ് ഇവരെ എല്ലാം നയിച്ചത്, വാഗ്ദത്ത ഭൂമി ദൈവമാണ് ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്നത് എന്ന് എടുത്തു പറയുകയാണ് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ സവിശേഷത. അപ്പോൾ ജോഷുവയുടെ പുസ്തകം അവതരിപ്പിക്കുന്ന ഈ കാഴ്ചപ്പാട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യുദ്ധം ചെയ്ത് കീഴടക്കുക മാത്രമല്ല, ഏത് വിധത്തിലാവട്ടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയോടുകൂടിയാണ് എന്ന് ഓർക്കുക. പക്ഷെ ഇവിടെ ചോദ്യവിഷയമായ മറ്റൊരു പ്രശ്നമുണ്ട്. ഇസ്രായേൽക്കാരെ പോലെ തന്നെ കാനാൻകാരും ദൈവത്തിൻ്റെ മക്കളല്ലേ? ദൈവമാണ് ശ്രേഷ്ഠാവെങ്കിൽ ആ ദൈവം ഒരു ജനത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നതുകൊണ്ട് കാനാൻകാരെ ഉന്മൂലനം ചെയ്ത് അവരുടെ ദേശം കീഴടക്കി അവിടെ മറ്റു ജനത്തെ കുടിപാർപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിക്കുന്നെങ്കിൽ ആ ദൈവത്തെ എങ്ങനെ ദൈവമെന്ന് പറയാൻ സാധിക്കും? എല്ലാവരുടെ ദൈവം എന്ന് പറയാൻ സാധിക്കും? തന്നെയുമല്ല, കാനാൻ ദേശത്ത് ഇസ്രായേൽക്കാരുടെ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ നടത്തിയ ക്രൂരതയൊക്കെ ദൈവം കൽപ്പിച്ചിട്ടാണെന്ന് പറയുന്നെങ്കിൽ അത് ദൈവമാണോ? ആ ദൈവം എല്ലാവരുടെയും ദൈവമാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പറയുക എളുപ്പമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് ബി സി 13-ാം നൂറ്റാണ്ടിലെ ചരിത്രങ്ങളാണ്. അന്ന് എപ്രകാരമാണ് ജനം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്? എന്തോരു വിശ്വാസ സംഹിതകളാണ് അവർക്കുണ്ടായിരുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു അവരെ സംബന്ധിച്ച്? ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കാതെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ അന്നത്തെ ചരിത്രത്തെ നമുക്ക് വിശകലനം ചെയ്യാനാവില്ല. ഓരോ ജനത്തിനും താന്താങ്ങളുടെ ദൈവങ്ങളെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടമാണത്. ഇസ്രായേൽക്കാരുടെ ദൈവം യാഹ്വേ, ആ യാഹ്വേയാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. മറ്റു ദൈവങ്ങളൊക്കെ ദൈവങ്ങളെയല്ല, സ്വന്തം ജനത്തെ സംരക്ഷിക്കാനും കെൽപ്പില്ലാത്ത വെറും വിഗ്രഹങ്ങൾ മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ യുദ്ധത്തിൻ്റെ ചരിത്രം സഹായിക്കും. രണ്ട്, ദൈവം ജോഷുവയിലൂടെ നടത്തിയെന്ന് പറയുന്ന ഈ യുദ്ധങ്ങൾ വളരെ ചുരുക്കം സംഭവങ്ങൾ മാത്രമാണ്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, കാനാൻ ദേശം മുഴുവനും ഇസ്രായേൽക്കാർ കീഴടക്കിയില്ല, കാനാൻ ദേശത്തുള്ളവരെല്ലാം ഉന്മൂലനം ചെയ്തുമില്ല. ഇതൊരു കൽപ്പനയാണ്. നീ ആ ദേശത്തുള്ളവരുമായി നീ നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടരുത്, കാരണം അത് നിങ്ങൾക്കൊരു കെണിയായിത്തീരും. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണും എപ്രകാരമാണ് കാനാൻ ദേശത്ത് വിശ്വാസം ഇസ്രായേൽക്കാർക്കൊരു കെണിയായി മാറിയതെന്ന്. അവരുമായൊരു ബന്ധവും അരുത് എന്ന് പറഞ്ഞു, പക്ഷേ അവർ ബന്ധത്തിൽ ഏർപ്പെട്ടു. കാനാൻകാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. കാനാൻകാരുടെ വിഗ്രഹാരാധനയിലേക്ക് ഇസ്രായേൽക്കാർ വഴി വീഴുകയും ചെയ്തു. അങ്ങനെയാണ് അവസാനം അവർക്കെല്ലാം നഷ്ടപ്പെട്ടത്. ദൈവത്തിലുള്ള വിശ്വാസവും തങ്ങളുടേതായ തനതാത്മകതയും എല്ലാം നഷ്ടപ്പെടാൻ കാരണം ഈ കാനാൻകാരുമായുള്ള ബന്ധമായിരുന്നു. അതുകൊണ്ട് ദൈവം തന്നെ നൽകിയിരുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പഠിപ്പിക്കുക. പിന്നെ പല കാരണങ്ങളും ഉണ്ടാവാം ജോഷുവയുടെ പുസ്തകത്തിൽ കാണുന്ന ഈ പ്രത്യേകതയ്ക്ക്. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കുക, ദൈവം ഇസ്രായേലിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ദൈവമാണ്. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാ ജനതകൾക്കും രക്ഷ നൽകുക എന്നതാണ്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണും പല പ്രശ്നങ്ങളും. ന്യായാധിപന്മാരെന്നറിയപ്പെടുന്ന വ്യക്തികൾ ദൈവം അയക്കുന്ന പ്രത്യേക രക്ഷകന്മാരാണ്. അവർ ന്യായം വിധിക്കുന്നവരെന്നതിനേക്കാൾ കൂടുതൽ ജനത്തിന് സംരക്ഷണം നൽകുന്നവരാണ്. സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടാൻ പോകുന്നൊരു സാഹചര്യത്തിൽ, ഇസ്രായേൽക്കാരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നൊരു സാഹചര്യത്തിലാണ് ദൈവം ശക്തരായ ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് രക്ഷകരായിട്ട് അയക്കുക. ഫിലിസ്തീർ എന്ന ഒരു വിഭാഗം കടലിലൂടെ കടന്നു വന്ന് കാനാൻ ദേശം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽക്കാരും കാനാൻ ദേശത്ത് പ്രവേശിക്കുകയും അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ഫിലിസ്തീരും ഇസ്രായേൽക്കാരും തമ്മിലുള്ള സംഘട്ടനമാണ് അധിക പങ്കും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ പിന്നിൽ നിൽക്കുക. ഇങ്ങനെയുള്ള സംഘട്ടനത്തിൽ രാജാക്കന്മാരും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും തേരും കുതിരയും ഒക്കെയുള്ള ഫിലിസ്തീയ സൈന്യത്തോട് ചെറുത്തു നിൽക്കാൻ ഒരു തരത്തിലും കഴിവില്ലാത്ത ഒരുപറ്റം കർഷകരായിട്ടാണ് ഇസ്രായേൽക്കാരെ കാണുന്നത്. ഇങ്ങനെയുള്ള പാവപ്പെട്ട ഒരു സമൂഹത്തിന് ദൈവം നൽകുന്ന നേതാക്കന്മാരാണ് ന്യായാധിപന്മാർ. പക്ഷേ അവരെല്ലാവരും ഒരുപോലെ ആദർശ പുരുഷന്മാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്നില്ല. ഏറ്റവും പ്രധാനമായി ഏറ്റവും കൂടുതൽ പരാമർശ വിഷയമാകുന്ന സാംസൺ ഒരു ഉദാഹരണമാണ്. സാംസൺ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തൊരു വ്യക്തിയായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും മാതൃകാപരമായിരുന്നാണെന്ന് പറയാനാവില്ല. ജനനത്തിന് മുമ്പ് തന്നെ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ അമ്മ മകൻ്റെ പിറവിക്ക് മുമ്പ് തന്നെ ആ ജനനത്തിനു വേണ്ടി ഒരുങ്ങി സ്വയം വിശുദ്ധീകരിച്ച് വിശുദ്ധിയായി ജീവിച്ചു. പക്ഷേ പ്രായമായ മകൻ ഈ ജീവിത വിശുദ്ധിയൊന്നും സൂക്ഷിക്കാതെയാണ് പോവുക. വ്രതം ലംഘിച്ചവനാണ്, ദൈവത്തിനു വേണ്ടി വ്രതം ചെയ്യപ്പെട്ടവനാണെങ്കിലും ആ വ്രതലംഘനത്തിലൂടെ അവിശ്വസ്തനായി തീർന്നവനാണ് സാംസൺ. അപ്പോഴും സാംസനെ പോലുള്ളവരുടെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ അതിനെ ആദർശവൽക്കരിക്കുകയല്ല, ദൈവം എല്ലാ മനുഷ്യരിലൂടെയും ഏത് മനുഷ്യരിലൂടെയും പ്രവർത്തിക്കുമെന്നും പാപിയിലൂടെയും രക്ഷ നൽകാൻ ദൈവത്തിന് സാധിക്കുമെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം അനുകരണ അർഹമല്ലാത്ത മാതൃകകൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് അത് ചെയ്യണമെന്നല്ല, അവിശ്വസ്തത വരുത്തിവെക്കുന്ന ദുരന്തം എന്തായിരിക്കുമെന്ന് പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് അവർക്ക് രാജാക്കന്മാരില്ലായിരുന്നു, ഓരോരുത്തരും താൻ താങ്കൾക്ക് ഉചിതമെന്ന് തോന്നിയത് ചെയ്തു. നയിക്കാനൊരു നേതാവില്ലാതെ, ദൈവോന്മുഖമായ യുദ്ധം നയിക്കാനായിട്ട് സഹായിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവർക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ അപകടമാകുന്നൊരു സാഹചര്യത്തിലേക്ക് നയിക്കും. അപ്പോഴാണ് ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുന്നത് രാജാക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട്. അടുത്ത വിഷയം രാജഭരണമായിരിക്കും. നമുക്കിപ്പോഴ് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ജോഷുവയിലൂടെ അങ്ങ് ഇസ്രായേൽ ജനത്തിന് നേടിക്കൊടുത്ത വാഗ്ദത്ത ഭൂമി യേശുവിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവരാജ്യത്തിന്റെ പ്രതീകമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജോഷുവ എന്ന പേര് തന്നെയാണല്ലോ അങ്ങയുടെ പുത്രനായ യേശുവിനും അങ്ങ് നൽകിയത്. രക്ഷകൻ എന്നാണല്ലോ ഈ രണ്ടുപേരിൻ്റെയും അർത്ഥം. കാരുണ്യവാനായ ദൈവമേ, വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതാണല്ലോ രക്ഷ. അത് കാനാൻ ദേശത്തേക്കാൾ കൂടുതൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ രാജ്യമാണ്. കർത്താവേ, വാഗ്ദത്ത ഭൂമിയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കാനായി അവിടുത്തെ ഏകജാതന് നൽകുകയും കാനാൻകാരോടല്ല, പാപത്തിനോടും തിന്മയുടെ സകലശക്തികളോടും പോരാടി വിജയിച്ച് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി ദൈവരാജ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങയെ അനുഗമിച്ച് അങ്ങയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനായി ഞങ്ങൾക്കെല്ലാവർക്കും അന്ന് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. Come on.